மனிதவனாலும் நீதி உண்டாயிடும். மனிதவனாலும் சத்தியாலும் அடையாளம் நீதியை குறித்து தாராளம் பிரதிபாதிக்கிறது.
In order to get this bowl of great price.
കർത്താവിന്റെ ഉപമയില് നിങ്ങൾക്ക് അമൂല്യമായ വിലയില്ലാത്ത ആ മുത്ത് ലഭ്യമാകണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ സമാഹരിച്ച് സമ്പാദിച്ച വിലയുള്ള എല്ലാ മുത്തുകളെയും ത്യജിക്കുവാൻ നിങ്ങൾ
തയ്യാറാകണം.
നിങ്ങൾക്കറിയാമോ ഈ സത്യം ക്രിസ്ത്യൻ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സൗജന്യമല്ല. പാപക്ഷമ തികച്ചും സൗജന്യമാണ്. പരിശുദ്ധാത്മാവിയുടെ സ്നാനം അത് തികച്ചും സൗജന്യമാണ്. സ്വർഗം സൗജന്യമായി ലഭിക്കുന്നത് എന്നാൽ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് അമണി സൗജന്യമായി നമുക്ക്
കിട്ടുന്നതല്ല.
പുതിയ നിയമത്തിൽ ചെയ്യുന്നങ്ങളിൽ വിലയ്ക്ക് വാങ്ങുന്ന ഒരു ജീവിതത്തെ കുറിച്ച്
പറയുന്നുണ്ട്.
നിങ്ങളുടെ കൈവശമുള്ള വിലയുണ്ട വിലവെടുപ്പുള്ള ചില മുത്തുകൾ വിറ്റ് നിങ്ങൾ വാങ്ങേണ്ട ഒന്നായിട്ടാണ് ജീവിതത്തെ കുറിച്ച്
പറയുന്നത്.
ാണ് നിങ്ങളുടെ നഗ്നത അതിന്റെ ലജ്ജ വെളിവാകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ കണ്ണിൽ എഴുതുവാൻ ലേപം എന്നോട് വിലക്കി വാങ്ങുവാനാണ് അവിടെ
പറയുന്നത്.
ബുദ്ധിയില്ലാത്ത കന്യകമാർ മണമാകൻ വരുന്ന ആളുകളിൽ കേട്ടപ്പോൾ എന്ന പോയി വിലയ്ക്ക് വാങ്ങുവാനാണ് അവരോട് പറഞ്ഞത്. അത് സൗജന്യമായി
കിട്ടിയിരുന്നതല്ല.
ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിക്കുന്ന വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അത് തീർക്കുവാൻ വകയുണ്ടോ എന്നിരുന്ന് കണക്ക് കൂട്ടുന്നവനാണ്. സൗജന്യമായി ഒന്നും ചെലവില്ലാതെ പണം തീർക്കുന്ന ഒരു ഗോപുരത്തെ കുറിച്ചല്ല യേശു പറഞ്ഞത്. സ്വർഗരാജ്യം വഴിയൊഴിച്ചു വെച്ചിരിക്കുന്ന ഒരു ബുദ്ധിയോട് സദൃശ്യം മുഴുവൻ അത് കണ്ടിട്ട് അതിനെ മറച്ച് വില കൊടുത്ത് ആ വയല് വാങ്ങി എന്നാണ്
പറഞ്ഞിരിക്കുന്നത്.
ലോകത്തിലെ ഏറ്റവും വലിയൊരു ചതിവും ഒരു തെറ്റിദ്ധാരണയും ഇതാണ്. ദൈവം നമുക്ക് നൽകുന്ന കാര്യങ്ങളില് സൗജന്യമായത് ഏതാണ്, നാം വില കൊടുക്കേണ്ടത് എന്താണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല
എന്നുള്ളതാണ്.
മൂന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്റെ സാക്ഷ്യം പറയുമ്പോൾ അവൻ പറയുന്നത് എന്താണ്, എനിക്ക് ലാഭമായി എന്നത് കേട്ടു ക്രിസ്തു നിമിത്തം വിട്ടു കളയുവാൻ ശബരം നിന്നുവാൻ നഷ്ടം നിന്നുവാൻ ഞാൻ തയ്യാറായി എന്നാണ്.
One lady asked another lady, how much did you pay for that diamond on your ring?
ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ചോദിക്കുകയാണ്, തിരക്കിട്ട് മോചനമണിഞ്ഞ ഒരു സ്ത്രീയോട്, നിന്നെ കയ്യിൽ കിടക്കുന്ന മോചനത്തിലെ ആ വജ്രം ആ വജ്രക്കല്ലിന് നീ എന്തുമാത്രം വില കൊടുത്തു? അവൾ പറയുകയാണ്, 100,000 രൂപയാണ് ഈ വജ്രക്കല്ലിന്റെ വില. മറ്റേ സഹോദരി ചോദിക്കുകയാണ്, 100,000 രൂപയോ? എന്റെ മോചനത്തിലെ കല്ല് നോക്കിക്കാട്ടെ, നിന്റെ മോചനത്തിലെ കല്ല് പോലെ തന്നെയല്ലേ, വല്ല വ്യത്യാസമുണ്ടോ? ഇതിന് ഞാൻ 500 രൂപയെ
കൊടുത്തുള്ളൂ.
മറ്റേ സ്ത്രീ ഉദ്ദേശിക്കുകയാണ്, ഒരു മത്സരത്തിന്
500 രൂപയോ?
എനിക്ക് പ്രത്യേകിച്ചും ഈ മത്സരങ്ങളെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അത്രയും വലിയ പരിജ്ഞാനമില്ലാത്ത നമ്മളാണെങ്കിൽ ഒരു വജ്രക്കല്ല് 500 രൂപ കിട്ടും പറഞ്ഞാൽ വാങ്ങിക്കുമോ? പറഞ്ഞാൽ വാങ്ങിക്കുമോ?
രണ്ട്
കല്ലായി ഒരുപോലെ ഇരിക്കും, എങ്കിലും അത്ര കിട്ടിയാൽ വാങ്ങിക്കുമോ? ഒന്ന് യഥാർത്ഥത്തിലുള്ള വജ്രക്കല്ലാണ്, മറ്റേത് ഒരു വലിയ കഷ്ണമാണ്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന സുവിശേഷത്തിന് നിങ്ങൾ എന്തും മാത്രം വില കൊടുത്തു? നിങ്ങൾ പറയുമായിരിക്കും, അത് ദൈവം തന്നെ മഹാജനയിലേക്ക് സൗജന്യമായി നൽകിയതാണ്. നല്ല കാര്യമാണ്, പക്ഷെ ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ചേ
കിട്ടിയിട്ടുള്ളൂ.
കൃത്യജീവിതത്തിന്റെ ഏറ്റവും മഹത്വപൂർണമായ ഭാഗങ്ങളെല്ലാം നിങ്ങൾ വില കൊടുത്ത്
നേടേണ്ടതാണ്.
അപ്പോൾ പൗലോസിനും ഇതെല്ലാം അമൂല്യമായ കാര്യങ്ങൾ ലഭ്യമാകുമാർ തനിക്കുള്ളതൊക്കെ നഷ്ടമാക്കി
നമ്മിട്ട്
കിടന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ അഹന്ത, നമ്മുടെ നിഗളം.
നീതിയെ
കുറിച്ച് സംസാരിക്കുമ്പോൾ
വർത്തായ
സുശേഷം അഞ്ചാം അധ്യായത്തിൽ യേശു നീതിയെ കുറിച്ച് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. രസകരമാണ് ഭാഗം നാം
ശ്രദ്ധിച്ചാൽ.
പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാക്കളുടെ നീതിയെ കുറിച്ചാണ് യേശു
പറയുന്നത്.
അഞ്ചിന്റെ ഇരുവരിൽ എന്നാണ് പറയുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രന്മാരുടെയും പരിശുദ്ധന്മാരുടെയും നീതിയെ കവിഞ്ഞേയും മതിയാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവരാജ്യത്തില് കടക്കാൻ
കഴിയുകയില്ല.
പരിശുദ്ധന്മാരായ ചില രണ്ടുവട്ടം ഉപസിക്കുന്നവരായിരുന്നു, അതുകൊണ്ട് ഞാൻ നാല് പ്രാവശ്യം ഉപസിക്കണം
എന്നുള്ളതാണ്.
മൂന്ന് പ്രാവശ്യം ഒരു ദിവസം പ്രാർത്ഥിച്ചിരുന്ന പരീക്ഷന്മാരെക്കാളും അവരെ കവിയുന്ന ഒരു നീതി അതിനെ ആറ് പ്രാവശ്യം ദിവസം പ്രാർത്ഥിക്കണം.
അങ്ങനെയാണ്
പത്ത് ശതമാനം കിട്ടുന്നതിനൊക്കെ പ്രധാനം കൊടുത്തിരുന്ന പരീക്ഷന്മാരുടെ സ്ഥാനത്ത് ഞാൻ 20% കൊടുത്താൽ മതിയാകുമോ? അങ്ങനെ അല്ലാതെ അവർ
മനസ്സിലാക്കുന്നത്
മനുഷ്യരായ നമ്മുടെ ഒരു ബലഹീനതയാണ്. എന്തെങ്കിലും കവിഞ്ഞ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ നമ്മൾ ചിന്തിക്കേണ്ടത് അതിന്റെ
അളവാണ്.
ഒരു സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് നാം പൊതുവെ പറയുന്നത് അംഗസംഖ്യ
വർദ്ധിക്കുമ്പോഴാണ്.
അതൊരു വലിയ ചതിവാണ്. അവിടെ വരുന്ന വ്യക്തികളുടെ ജീവിതത്തിന്റെ നിലവാരമാണ് സഭയുടെ
അനുഗ്രഹം.
5,000 പേരും കൂടി വരുന്ന സഭകളുണ്ട്. ദൈവത്തോട് ചോദിച്ചാൽ ശരിയായ ഒരു വിശദീകരണം ദൈവത്തിൽ നിന്ന് കിട്ടിയാൽ ദൈവം പറയുന്ന 5 പേരെ ആ
സഭയിലുള്ളത്.
ചോദിച്ചത് 5,000 പേരുണ്ട് ഇവരെ ഞായറാഴ്ച മീറ്റിംഗ് 2 പേരെന്ന് പറയുന്നത്
എന്തിനാണ്?
കർത്താവ് പറയും 2 പേരുള്ളൂ എന്റെ ശിഷ്യന്മാർ. യേശുവിന്റെ സഭയെ പോലെയുള്ള മറ്റൊരു സഭ നിങ്ങളെ നോക്കിയിട്ട് 12 പേരെ
കാണുന്നുള്ളൂ.
ചോദിക്കുന്നു ഈ കൊച്ചു സഭയിൽ എത്ര പേരുണ്ട് കർത്താവേ?
കർത്താവ്
പറയും 11 പേര് ആ സഭയിലുണ്ട്. 12 പേരില്ല കേട്ടോ, 12 പേര് കൂടുതലെങ്കിലും 11 പേരെ
ഉള്ളൂ.
കർത്താവായ യേശുവിന് പോലും തന്റെ സഭ പണിയുടെ കാര്യത്തില് 8% പരാജയം നേരിടേണ്ടി വന്നു. ഈ ഭൂമിയിൽ വെച്ച് പരിപൂർണമായ കുറവില്ലാത്തതിനായി അത് ചെയ്യുവാൻ നമുക്ക് ആർക്കും
കഴിയുകയില്ല.
യേശുവിന്റെ ശുശ്രൂഷ തികച്ചും കുറ്റമല്ലതായിരുന്നു. എന്നാൽ തന്റെ ആത്മകൂട്ടത്തിന്റെ ഇടയിലേക്കും ചെന്നായ്ക്കള് കടന്നു വന്നു എന്നുള്ളതാണ് സത്യം. ശാലായി തീർന്ന ഒരുവൻ അവന്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ടു. അപ്പൊ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ചിലങ്ങളെ ചോദിക്കുമായിരിക്കും, സഹോദര നീ നേരത്തെ കൊടുക്കുന്ന ശുശ്രൂഷിക്കുന്ന സഭകളിലും വിശാദിക്കുന്നുണ്ടോ? ഞാൻ പറയും അവിടെ ഉണ്ടായിട്ട് ഒന്ന്
തീർച്ചയായിട്ടും
അത് പറയാൻ എനിക്കൊരു മടിയില്ല. കുറഞ്ഞ പക്ഷേ 8% എങ്കിലും കാണുമെന്ന് എന്റെ കാരണം ഞാൻ യേശുവിനേക്കാളും മെച്ചപ്പെട്ടവനല്ലല്ലോ. ഞാൻ ചെയ്തതിനേക്കാളും എത്രയോ അധികം വിശുദ്ധിയെ കുറിച്ചും ജയത്തെ കുറിച്ചും കർത്താവ് പഠിപ്പിച്ചു. എന്നിട്ടും 8% 15 ഒരാൾ ഒരു സഭയെ നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അതിന്റെ വേലിക്കെട്ടുകളിൽ അതിരുകളിൽ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കരുത്, അവരെ ഓർത്ത് നിരാശപ്പെടരുത്. ഒരു സഭയെ ആ സഭയുടെ നേതൃത്വം വഹിക്കുന്ന ആർക്കെ ഉത്തരവാദിത്വം വഹിക്കുന്നവരെ നിരീക്ഷിച്ചാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയില് ഒരു സഭയുടെ മൂല്യം എന്ന് പറയുന്നത് അവിടെയുള്ള ജീവിതങ്ങളുടെ ആത്മീയ
നേതൃത്വം.
നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെ നീതിയെ കവിയണം എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിനേക്കാളും ഉന്നതമായ ഗുണനിലവാരമുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ വരണം എന്നാണ്. അവർ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അധികമായി അവരിൽ ചെയ്യുക എന്നുള്ള നിലയിൽ അല്ല നാം
മനസ്സിലാക്കണം.
പാസ്റ്റർമാരുണ്ട്, അവർ ജനത്തോട് പറയും പഴയ നിയമത്തിലെ വിശ്വാസികൾ പോലും 10% കൊടുക്കും, നിങ്ങൾ ആ ലെവലിൽ എല്ലാം പോലെ 20% അല്ലെങ്കിൽ കൂടുതൽ കൊടുക്കണം. ഞാനും പറയും അതിൽ കുറച്ച് കൊടുക്കാൻ പറയുന്ന ആളല്ല ഞാൻ, പക്ഷേ നിങ്ങൾ അതിലധികം കൊടുക്കുന്നെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്, സന്തോഷത്തോടെ കൊടുക്കണം, അല്ലെ കൊടുക്കണ്ട, ഒന്നും
കൊടുക്കണം.
പുതിയ നിയമത്തിന്റെ ഊന്നൽ എന്താണെന്ന് അറിയാമോ, സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം
സ്നേഹിക്കുന്നു.
പുതിയ ഉടമ്പടി നമുക്ക് ദൈവം തന്നപ്പോൾ ഒരു കാര്യം നാം മറന്നുപോകരുത്, പുതിയ നിയമ ജീവിതത്തിലുടനീളം ഏത് വിഷയമായിക്കൊള്ളട്ടെ അതിന്റെ അളവല്ല വലിപ്പമല്ല അതിന്റെ ഗുണനിലവാരമാണ് ദൈവത്തിന്റെ
പ്രധാനം.
അതുകൊണ്ട് നാം എന്താ മനസ്സിലാക്കുന്നത്, അധികം കവിയുന്ന നീതി എന്ന് പറഞ്ഞാൽ എന്താണ്, നീതിയുടെ നിലവാരത്തിലുള്ള
ഉയർച്ചയാണ്.
അടുത്ത വാചകത്തിൽ കർത്താവ് വിശദീകരിക്കുന്നുണ്ട്,
ഇരുപത്തൊന്നാം
വാദ്യം കൊലു ചെയ്യരുത് എന്നുള്ള കാര്യമല്ലോ ന്യായപ്രമാണത്തിൽ
പറഞ്ഞു.
എന്നാൽ പുതിയ നിയമത്തിന്റെ നിലവാരം എന്താണെന്നറിയാമോ, ഹൃദയത്തിൽ പോലും കോപം
ഉണ്ടാവരുത്.
എന്റെ ഹൃദയത്തിൽ ഉണ്ടായി വരുന്ന കോപം അവിടെ നീ സൂക്ഷിച്ചാൽ അത് വായ്പയുടെ
വഴിപ്പെടുത്തി
ശ്രദ്ധിച്ചാൽ അറിയാം, മൂന്ന് പടികളിലൂടെയാണ് ഈ കോപം മുന്നോട്ട് പുരോഗമിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മറന്നുപോയത്, മൂന്ന് പടി കഴിഞ്ഞാൽ നാലാമത്തെ പടി, നാലാമത്തെ ചുവട് നമ്മൾ എവിടെ വരുന്നതെന്നറിയാമോ,
നരകത്തിലാണ്.
ഞാൻ സാധാരണ പ്രത്യേകം പറയാനുള്ളതല്ലോ, ഏഴ് പ്രത്യേക വാക്യങ്ങൾ, നാല് കാര്യങ്ങൾ, നരകത്തിലേക്കുള്ള നാല് പടികൾ എന്നാണ് ഈ വാക്യത്തിന്റെ തലക്കെട്ട്
കൊടുക്കുന്നത്.
നരകത്തിലേക്കുള്ള നാല് പടികൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമോ,
നമ്പർ വൺ,
ഒന്നാമത്തേത് നിങ്ങളുടെ ഹൃദയത്തിൽ കോപിക്കുക, വെളിയൊന്നും പറയില്ല, ഒന്നാമത്തെ പടി. നിങ്ങൾ കുറ്റക്കാരനാണ്, പക്ഷേ നരകത്തിൽ എത്തിയിട്ടില്ല, അകത്തെ പോകുള്ളൂ.
And then you can't contain it within your heart and you go and express it to that person.
എത്ര പരിശ്രമിച്ചിട്ടും അത് ഉള്ളിൽ ഒതുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങൾ പരാജയപ്പെട്ട പോയി നിങ്ങൾ സഹോദരനോട് ആ കോപം വാക്കുകളിലൂടെ
വെളിപ്പെടുത്തുന്നു.
നരത്തിൽ എത്തിയിട്ടില്ല കേട്ടോ, രണ്ടാമത്തെ പടിയാണ്, പക്ഷെ നരത്തോട് അടുത്തോണ്ടിരിക്കുകയാണ്.
Then you go back.
അപ്പോൾ നീ തിരിച്ചൊക്കെ പോയി സഹോദരനോട് കോപ വാക്കുകൾ പറഞ്ഞിട്ട് അര മണിക്കൂർ വീട്ടിൽ പോയി ഒന്നിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കോപം പിന്നെ കളക്കിയാണ്, നിങ്ങൾക്കുള്ള ഉപദ്രവമോ, അവർ കൊടുക്കേണ്ട പോലും ഞാൻ കൊടുത്തില്ല, പറഞ്ഞതിന്റെ ഗൗരവം കുറഞ്ഞുപോയി. ഭർത്താക്കന്മാർക്ക് ഞാൻ പറയുന്നത് വേഗം മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. നിങ്ങള് ചിലതൊക്കെ പറഞ്ഞു ഭാര്യയോടോ ഭർത്താവിനോടോ തിരിച്ചുപോയി എന്ന് അല്പനേരം ഇരുന്നു, പക്ഷെ നിങ്ങൾക്ക് അന്നേരം ഒരു ഭയങ്കര ഉണർത്തല് പറഞ്ഞത് പോരാ,
ശരിയായിട്ടില്ല,
അവർ ഏറ്റിട്ടില്ല, അവര് പാഠം പഠിച്ചിട്ടില്ല, ഇത് പോരാ. സൗകര്യമാർഗം അറിയാമല്ലോ, അതിന്റെ പ്രഷർ മാർഗം റിലീസ് ചെയ്യാതിരിക്കുമ്പോൾ അകത്തിന് തെളച്ച് തെളച്ച് ആവിയോ
ശക്തിപ്പെടുകയാണ്.
ചില സമയത്ത് സേഫ്റ്റി വാൽവുകളുടെ പ്രവർത്തന രഹിതമായി പോകുന്നു, അപകടമാണത്. എവിടെയെങ്കിലും നല്ല മുഖ്യമന്ത്രിയും അടുക്കളയുടെ മേൽക്കൂരയില് നല്ല ഡിസൈൻ ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ, പ്രഷർ കുക്കറിന്റെ
പ്രശ്നമാണ്.
ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇതുപോലെ ഒരു പൊട്ടിത്തെറി അവൻ ചെന്നിട്ട് പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ ശക്തിയായിട്ട് അടുത്ത പൊട്ടിത്തെറിയാണ്. മൂന്നാമത്തെ ചുവട് കഴിഞ്ഞ് പിന്നെ നാലാമത്തെ ചുവട് വെച്ചാൽ എവിടെയായിരിക്കും അത് അഗാധ
രൂപത്തിലേക്ക്.
ഏതെങ്കിലും ഒരു പ്രസംഗം ഇത് പറയുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മറ്റു പ്രത്യേകം കൊണ്ടുനടക്കുന്നതിന് വ്യത്യാസമുള്ള ഒരു ബൈബിൾ ആണെന്ന് എന്റെ കയ്യിൽ നിങ്ങൾക്ക് സമയം കിട്ടിയാൽ അത് പരിശോധിക്കാം. അവരുടെ ബൈബിളിൽ എന്റെ കയ്യിലുള്ള ഒരു വാക്യമുണ്ട്, പക്ഷെ അതേ പ്രസംഗിക്കുള്ളൂ. മലാക്കി പ്രവചനം മൂന്നിന്റെ പത്ത് കർത്താവിന് കൊടുക്കാതെ സഹിക്കപ്പെട്ടവനാണ്. ിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നുകൊള്ളുക. കർത്താവിനെ കൊടുത്തില്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് വലുതായിട്ടില്ലെങ്കിൽ ആശുപത്രി കൊടുത്തില്ലേ? ഓ, ആളുകൾ പേടിച്ച് ആശാരി കൊടുക്കാത്ത വൈദ്യുതി കൊടുക്കണമല്ലോ, കൊടുത്തേക്കാം ആശാരി. നിങ്ങൾ അത്രയും വഴി എത്തിയിട്ടുണ്ടോ? ഒരു വഴി നിങ്ങൾക്ക്
രക്ഷിക്കാനായിട്ടുണ്ട്.
നാലാമത് ചൂട് നിങ്ങൾക്ക് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം അതാണ്. പക്ഷേ നമുക്ക് ആവശ്യമുണ്ടല്ലോ.
ഇരുപത്തിനാലാം
വാക്യം, നിന്റെ സഹോദരന്റെ അടുക്കലല്ലേ, ജാരിക്കാരന്റെ അടുക്കലേക്ക് ചെല്ലുക.
നിന്റെ
ഭർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുക.
നിന്റെ
ഭാര്യയുടെ അടുത്ത് ചെല്ലുക. നീ ഒറ്റയിട്ട് അട്ടിച്ച നിന്റെ ആ നിന്റെ ജനക്കാരിയുടെ അടുക്കലേക്ക് പോവുക. ആ വ്യക്തിയോട് ക്ഷമാപണം നടത്തുക. ഹൃദയത്തോട് സകലത്തോട് പറയുക, തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ആളുകൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ടോ? ആയിരത്തിൽ ഒരാള് ഒരു പക്ഷേ ചെയ്യുന്നുണ്ടാവും.
സോ വൺ ഇൻ തൗസൻഡ് ബിലീവേഴ്സ് ഗെറ്റ്
ഇറ്റ്. അതുകൊണ്ടാണ് ആയിരത്തിൽ ഒരാൾക്കാണ് ശരാശരി പാപത്തിന്റെ മേലെ ജയം
കിട്ടുന്നത്.
ബാക്കി 999 പേരുടെയും ന്യായീകരണം എന്താണെന്ന് അറിയാമോ?
എനിക്കറിയാമോ?